بسم الله الرحمن الرحيم
ومن أظلم ممن ذكر بآيات ربه فأعرض عنها ونسي ما قدمت يداه إنا جعلنا على قلوبهم أكنة أن يفقهوه وفي آذانهم وقرا وإن تدعهم إلى الهدى فلن يهتدوا إذا أبدا
തന്റെ രക്ഷിതാവിന്റെ ദൃഷ്ടാന്തങ്ങളെപ്പറ്റി ഓർമ്മിപ്പിക്കപ്പെട്ടിട്ട് അതിൽ നിന്ന് തിരിഞ്ഞുകളയുകയും തന്റെ കൈകൾ മുൻകൂട്ടി ചെയ്ത ദുഷ്കർമ്മങ്ങൾ മറന്നുകളയുകയും ചെയ്തവനേക്കാൾ അക്രമിയായി ആരുണ്ട്? തീർച്ചയായും അവരത് ഗ്രഹിക്കുന്നതിന് തടസ്സമായി നാം അവരുടെ ഹൃദയങ്ങളിൽ മൂടികളും അവരുടെ കാതുകളിൽ ഭാരവും ഏർപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെയിരിക്കെ നീ അവരെ സന്മാർഗത്തിലേക്ക് ക്ഷണിക്കുന്ന പക്ഷം അവർ ഒരിക്കലും സന്മാർഗം സ്വീകരിക്കുകയില്ല. നിന്റെ രക്ഷിതാവ് ഏറെ പൊറുക്കുന്നവനും കരുണയുള്ളവനുമാകുന്നു. അവർ ചെയ്തു കൂട്ടിയതിന് അവൻ അവർക്കെതിരിൽ നടപടി
എടുക്കുകയായിരുന്നുവെങ്കിൽ നമ്മൾ ബുലൂഗുൽ മറാമിലി ഷുറൂത്തു സ്വലാ ബാബു ഷുറൂത്തി അസ്വലാ നമസ്കാരത്തിന്റെ ഷർത്തുകൾ വിവരിക്കുന്ന അധ്യായം. എന്താ ഷർത്ത്? ഷർത്ത് എന്ന് പറഞ്ഞാൽ എന്താ? നമസ്കാരത്തിൽ നിർബന്ധമായിട്ട് പാലിക്കേണ്ട കാര്യങ്ങൾ. നമസ്കാരത്തിൽ പാലിക്കേണ്ട കാര്യങ്ങളല്ലേ, നമസ്കാരത്തിന് പുറത്ത് പാലിക്കേണ്ട കാര്യമാണ്. ആ കാരണം ഇപ്പൊ നിസ്കാരത്തിന്റെ ഷർത്താണ് ഉളു, അത് നിസ്കാരത്തിൽ എടുത്താൽ നിസ്കാരം പാത്തിലാവും. മാ ലാ യൽസമു മിൻ വുജൂദിഹിൽ വുജൂദ് വയൽസമു മിൻ വുജൂദിഹിൽ വുജൂദ്, അങ്ങനെ തന്നെ പറയാം. അതായത് പിന്നെ ഷർത്ത് എന്ന് പറഞ്ഞാൽ ഷർത്ത് ഉണ്ടായാലാണ് മഷ്റൂത്ത് ഉണ്ടാവുക. ഷർത്ത് ഉണ്ടായി എന്ന് വിചാരിച്ചിട്ട് മഷ്റൂത്ത് ഉണ്ടായിക്കൊള്ളുന്നില്ല. ഉദാഹരണത്തിന് ഇപ്പൊ ഷർത്ത് മഷ്റൂത്ത്, എന്താ ഈ ഷർത്തും മഷ്റൂത്തും തമ്മിൽ വ്യത്യാസം? ഷർത്ത് ഇപ്പൊ ഉദാഹരണത്തിന് തഹാറത്ത് അല്ലെ, നിസ്കാരത്തിന് തഹാറത്ത് എന്താ? ഷർത്താണ്. മഷ്റൂത്ത് എന്ന് പറഞ്ഞാൽ അപ്പൊ ഏതൊന്നിനു വേണ്ടിയാണ് ഷർത്ത്? അത് അപ്പൊ ഉദാഹരണത്തിന് സല, ഉദാഹരണത്തിന് സല മഷ്റൂത്ത്. സല ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? തഹാറത്താകുന്ന ഷർത്ത് ഉണ്ടാകണം. മഷ്റൂത്താകുന്ന സല അത് ഉണ്ടാകണമെങ്കിൽ ഷർത്താകുന്ന തഹാറത്ത് ഉണ്ടാകണം. മനസ്സിലായേ? മാ അതേസമയം തഹാറത്തുണ്ടായി ചരിച്ചൊരു സ്ഥലം ഉണ്ടായിക്കൊള്ളുന്നുണ്ടോ? അല്ല, ഒരാൾ ശുദ്ധി വരുത്തി ചരിച്ചിട്ട് അയാൾ നിസ്കരിച്ചോളുന്നില്ല. അപ്പൊ ഷർത്ത് ഉണ്ടായി എന്നതിന്റെ പേരിൽ മഷ്റൂത്ത് ഉണ്ടായിക്കൊള്ളുന്നില്ല. പക്ഷെ മഷ്റൂത്ത് ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? ഷർത്ത് ഉണ്ടാകണം. അതിനാണ് എന്ത് പറയാ, ഷർത്ത് എന്ന് പറയാ. റുക്കുനും ഷർത്തും തമ്മിലുള്ള വ്യത്യാസം എന്താ? അത് ഷർത്ത്. റുക്കുനും ഷർത്തും തമ്മിലുള്ള വ്യത്യാസം, റുക്കിന് ഉണ്ടെങ്കിലാണ് എന്തുണ്ടാവുക? ആ സല ഉണ്ടാവുക. റുക്കിനുണ്ടെങ്കിലേ സല ഉണ്ടാവുള്ളൂ, റുക്കിനില്ലെങ്കിൽ സല ഉണ്ടാവില്ല. ഇവിടെ നമ്മൾ പറഞ്ഞു ഇതുണ്ടായി എന്ന് വിചാരിച്ചിട്ട് ഇതുണ്ടായിക്കൊള്ളുന്നില്ല. പക്ഷേ റുക്കിനിൽ എന്ത് വേണം? ഇതുണ്ടാകുക തന്നെ വേണം. ഇതുണ്ടെങ്കിലാണ് ഇതുണ്ടാവുക. മനസ്സിലായല്ലേ? അപ്പോ പിന്നെ അതാണ് റുക്കിന്. പിന്നെ മാത്രമല്ല റുക്കിന് ഇതിൽ പെട്ടതാണ്, അതിന്റെ അകത്ത് പെട്ടതാണ്, സലാത്തിന്റെ അകത്ത് പെട്ടതാണ് റുക്കിന്. എന്നാൽ ഷർത്ത് അങ്ങനെയല്ല, ഷർത്ത് സലാത്തിന് പുറത്താണ്. ഇപ്പൊ ഖിബ്ലക്ക് അഭിമുഖമായിട്ട് നിൽക്കുക, പിന്നെ കിബലൊക്കെ അഭിമുഖമായിട്ട് നിന്നിട്ടാണ് നമ്മൾ നിസ്കാരം തുടങ്ങേണ്ടത്. ശുദ്ധി അതിന് മുമ്പ് ഉണ്ടാക്കേണ്ടതാണ്, ഔറത്ത് മറക്കുക ഇതൊക്കെ. അപ്പോ പിന്നെ ഇത് ഇതിന്റെ അകത്ത് പ്രവേശിക്കുന്നതിന് മുമ്പ് ഉണ്ടാകേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഫുഖഹാക്കൾക്കിടയിൽ ഒരു അഭിപ്രായ വ്യത്യാസം കാണാം. തക്ബീറത്തിൽ ഇഹ്റാം അത് റുക്നാണോ അത് ഷർത്താണോ? തക്ബീറത്തിൽ ഇഹ്റാം കെട്ടിയാലോ നിസ്കാരം തുടങ്ങുക. അപ്പൊ തക്ബീറത്തിൽ ഇഹ്റാം അത് റുക്നാണോ ഷർത്താണോ? അതിനു മുമ്പ് നിയ്യത്ത്, നിയ്യത്ത് റുക്നാണോ ഷർത്താണോ? ഒരു ഭാഗം ഫുഖഹാക്കൾ പറയുന്നത് നിയ്യത്ത് ഷർത്താണെന്നാണ്. കാരണം നിയ്യത്ത് സലന്റെ മുമ്പാ, മനസ്സിലായല്ലേ? അത് പിന്നെ അതേപോലെ തക്ബീറത്തിലാണ്, യഥാർത്ഥത്തിൽ തക്ബീറത്തിൽ ഇഹ്റാം റുക്നാണ്, നിയ്യത്ത് ഷർത്തുമാണ്. ഏതായാലും ഷർത്ത് എന്താന്ന് മനസ്സിലാക്കാനാണ് നമ്മൾ ആ വിവരണം നൽകിയത്. ഹാഫിൽ ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി ബുലൂഗുൽ മറാമിൽ ഷുറൂത്തു സല നമസ്കാരത്തിന്റെ ഷർത്തുകളാണ് ഇവിടെ വിശദീകരിക്കുന്നത്. അതിലൊന്നാമത്തെ ഹദീസ് അൻ അലി ഇബ്നു തൽഖിൻ قال قال رسول الله صلى الله عليه وسلم اذا فسى احدكم في الصلاه فلينصرف وليتوضا وليعيد الصلاه رواه الخمسه وصححه ابن حبان الا ابن حبان طيب قلنا حديثا عن علي بن تلقين علي بن تلقين نيبدر علي بن طلق الحنفي ادم بنو حنيفه ഗോത്രക്കാരനാണ്, അതുകൊണ്ടാണ് ഹനഫി അറിയുന്നത്. ഹനഫി ഹനഫി മദ്ഹബുകാരൻ എന്നുള്ള അർത്ഥത്തിലല്ല, അദ്ദേഹം ബനു ഹനീഫ ഗോത്രക്കാരനാണ്. ഈ ബനു ഹനീഫ ഗോത്രം ഇവിടെ, ബനു ഹനീഫ ഗോത്രം യമാമയിലാണ്, മുസൈലിമത്തിൽ കദാബിന്റെ നാട, അവിടെയാണ് ബനു ഹനീഫ ഗോത്രം. അവരിലേക്ക് നിസ്ബ ചെയ്തിട്ടാണ് അലി ഇബ്നു തൽഖ് അൽ ഹനഫി എന്ന് പറയുന്നത്. ഈ അലി ഇബ്നു തൽഖ് അൽ ഹനഫി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? വഫ്ദായിട്ട് വന്നിട്ടുണ്ട്. വഫ്ദായിട്ട് വരാൻ എന്താ, നിവേദക സംഘമായിട്ട് വന്നിട്ടുണ്ട്. ബനു ഹനീഫ ഗോത്രം വന്നപ്പോൾ അവരുടെ കൂട്ടത്തിൽ ഈ അലീബിന് തൽക്കുണ്ട്. തൽക്കുബിനു അലിയും ഉണ്ട്, അലീബിന് തൽക്കും ഉണ്ട്. തൽക്കുബിന് അലീനെ കുറിച്ച് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടാവും, ഈ ഇതിൽ വന്നിട്ടുണ്ടാവും. അതായത് ലിംഗം സ്പർശിച്ചാൽ ഒന്ന് മുറിയുമോ ഇല്ലേ എന്നുള്ള ഹദീസ് റിപ്പോർട്ട് ഉണ്ടല്ലോ, ഇന്നമാ ഹുവ ബിദ്അത്തു മിൻക്, ലിംഗം സ്പർശിച്ചാൽ ഒന്നും മുറിയില്ല, അത് നിന്റെ ഒരവയവം മാത്രമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് ആര് റിപ്പോർട്ട് ചെയ്താണ്? തൽക്കുബിനു അലിയാണ്. ഇത് അലീബിനു തൽക്കാണ്, അലീബിനു തൽക്കാണ്. അപ്പൊ അലീബിനു തൽക്കും തൽക്കുബിനു അലിയും ഒരാളാവോ? അലീബിനു തൽക്കും തൽക്കുബിനു അലിയും ഒരാളാവോ? ഇല്ല. ഇതിലെ അലിയ മകനാണ്, തൽക്ക് പിതാവാണ്. മറ്റേത് തൽക്കുബിനു അലിയാണ്, അവിടെ തൽക്കാണ് മകന്. യഥാർത്ഥത്തിൽ ഇമാം ബുഖാരിയും ഇമാം അഹമ്മദും തൽക്കുബിനു അലിയും അലീബിന് തൽക്കും ഒരാളാണെന്നുള്ള പക്ഷക്കാരാണ്. ഇത് രണ്ടും തന്നെയാണ്, ഒരാളാണ്. അലീബിന് തൽക്ക് എന്ന് പറഞ്ഞാലും തൽക്കുബിന് അലി എന്ന് പറഞ്ഞാലും രണ്ടും ഒരാളാണ്. ഇങ്ങനെ ഒരു വ്യക്തിയേ ഉള്ളൂ ചരിത്രത്തിൽ സഹാബിയായിട്ട് ബനു ഹനീഫ ഗോത്രത്തിൽ നിന്ന്. അപ്പൊ ഇത് അലീബിന് തൽക്ക് എന്ന് ഇവിടെ പറഞ്ഞതും മറ്റേ ഹദീസിൽ തൽക്കുബിന് അലി എന്ന് പറഞ്ഞത് രണ്ടും ഒരു വ്യക്തിയാണ് എന്നുള്ളതാണ് ഇമാം ബുഖാരി അതേപോലെ തന്നെ ഇമാം അഹമ്മദ് ഇവരുടെയൊക്കെ അഭിപ്രായം. അത് റാവിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു സംസാരമാണ്. അൻ അലി ഇബ്നു തൽഖിൻ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇസാ ഫസ അഹദുക്കും ഫി സ്വലാ, നിങ്ങളിൽ ഒരാൾ നമസ്കാരത്തിൽ, ഫസ ഫസ എന്ന് പറഞ്ഞ കീഴ്വായു പോയി, കിഴിവായു പോക്കി നടത്തും. ഇതാ ഫസ അഹദുക്കും, നിങ്ങളൊരാൾ എന്ത് ചെയ്തു? പിന്നെ കിഴിവാഴു പോക്കി സംഭവിച്ചു എന്നല്ല, ഇതാ ഫസ അഹദുക്കും എന്നാണ്. നിങ്ങളൊരാൾ എന്ത് ചെയ്തു? കിഴിവായു പോക്കി ഫിസ്സലാ നമസ്കാരത്തിൽ. എങ്കിൽ ഫൽ യൻസരിഫ്, ദഫൽ യൻസരിഫ്, അവൻ നമസ്കാരത്തിൽ നിന്ന് പിരിഞ്ഞു പോകട്ടെ, തിരിഞ്ഞു പോകട്ടെ. വലിയ തവബ്, അവൻ ഒതു പുതുക്കട്ടെ. വലിയൊഴിദ് അസ്വല, അവൻ നമസ്കാരം മടക്കി ചെയ്യട്ടെ, ആവർത്തിച്ച് ചെയ്യട്ടെ, മടക്കി ചെയ്യട്ടെ. ഇദാ ഫസ അഹദുക്കും ഫി സ്വല ഫലിയൻസരിഫ് വലിയ തവബ് വലിയൊഴിദ് അസ്വല, നിങ്ങളിൽ ഒരാൾ നമസ്കാരത്തിൽ കിഴിവാട് പുറത്താക്കി. ഈ ഫസ എന്ന് പറഞ്ഞാൽ അതിന്റെ ഇസ്മ ഫുസ എന്നാണ്. ഫസ എന്നുള്ളത് ക്രിയയാണ്, അതിന്റെ ഇസ്മ എന്താണ്? ഫുസ. എന്താ ഫുസ പറഞ്ഞ? കിഴിവാഴു. ഈ ഫുസ ഒരാള് പുറത്താക്കി നമസ്കാരത്തിൽ, എങ്കിൽ ഫലിയൻ സരിഫ് അവൻ പിരിഞ്ഞു പോകട്ടെ, വലിയ അവൻ ഒതു ചെയ്യട്ടെ, വലിയു അസ്വല അവൻ നമസ്കാരം ആവർത്തിക്കുകയും മടക്കി നിർവഹിക്കുകയും ചെയ്യട്ടെ. റവാഹുൽ ഖംസ, വലൈക്കും സലാം. ഈ റവാഹുൽ ഖംസ, ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത ആരാണ്? അൽ ഖംസത്താണ്. അൽ ഖംസ പറഞ്ഞ അബുദാവൂദ്, തുർമുദി, നസായി, ഇബ്നു മാജ, അഹ്മദ്, ഇവരാണ് റിപ്പോർട്ട് ചെയ്തത്. വസഹഹു ഇബ്നു ഹിബ്ബാൻ. ഇവ ഇബ്നു ഹിബ്ബാൻ ഇതിനെ സഹീഹ് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഇബ്നു ഹിബ്ബാനും ഇബ്നു സക്കനും അതിനെ സഹീഹ് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഇമാം അഹമ്മദ് അതിനെ ഹസൻ എന്ന് വിശേഷിപ്പിച്ചു. ഹസൻ എന്ന് പറഞ്ഞാലും സഹീഹ് എന്ന് പറഞ്ഞാലും തെളിവ് എടുക്കാമെന്നുള്ള അർത്ഥത്തിൽ. ഷെയ്ഖ് അൽബാനി ഈ ഹദീസ് ദഈഫ് എന്നുള്ള പക്ഷക്കാരനാണ്. ഹദീസ് ദഈഫാണിത്. കാരണം ഈ ഹദീസ് ദഈഫാകാനുള്ള കാരണം, അലി ഇബ്നു തൽഖിൽ നിന്നുള്ള റാവി മുസ്ലിം ഇബ്നു സലാം അൽ ഹനഫി, മുസ്ലിം ഇബ്നു സലാം അൽ ഹനഫി എന്ന് പറയുന്ന റാവിയാണ്. ആ റാവി മജ്ഹൂലാണ്, അറിയപ്പെടാത്ത റാവിയാണ്. അതുകൊണ്ട് തന്നെ ഇമാം ഷെയ്ഖ് അൽബാനിയെ പോലുള്ളതായ പണ്ഡിതന്മാർ ഈ ഹദീസ് ദുർബലമാണ് എന്ന പക്ഷക്കാരാണ്. അപ്പോ ഈ ഹദീസിനെ ഇമാം അഹമ്മദ് ഹസൻ എന്നും ഇബ്നു ഹിബ്ബാനും ഇബ്നു സക്കനും ഒക്കെ സഹീഹ് എന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഹദീസിൽ അലി ഇബ്നു തൽഖിൽ നിന്നുള്ള റാവി മുസ്ലിം ഇബ്നു സലാം അൽ ഹനഫി മജ്ഹൂലായത് കാരണത്താൽ ഈ ഹദീസിനെ ദഈഫാക്കിയ പണ്ഡിതന്മാരുണ്ട്. അവരിലൊരാളാണ് ഷെയ്ഖ് നാസറുദ്ദീൻ അൽ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി. പക്ഷേ ഈ ഹദീസ് അതിന്റെ സനദിൽ ഈ ഒരു റാവിന്റെ വിഷയത്തിൽ ദുർബലത ഉണ്ടെങ്കിലും ഈ ഹദീസിന്റെ മാനെന്താ? മാനെന്താ? ഒരാൾ എന്ത് ചെയ്തു? കിഴിവായു പോക്കി നമസ്കാരത്തിൽ, എങ്കിൽ പിരിഞ്ഞു പോയിട്ട് അയാൾ ഒതു ചെയ്ത് നമസ്കാരം മടക്കി നിർവഹിക്കട്ടെ എന്നാണ്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ സാധിക്കും, ഇദാ വജദ അഹദുക്കും ഫീ ബത്നിഹി ഷൈഅൻ, നിങ്ങളിൽ ഒരാൾ വയറ്റിൽ വല്ലതും അനുഭവിച്ച് അങ്ങനെ അയാൾക്ക് എന്ത് ചെയ്തു? ഇഷ്കാലുണ്ടായി. അഹറജ ഷൈഉൻ ഔല, വല്ലതും പുറത്തു പോയോ ഇല്ലേ എന്ന് ഇഷ്കാലുണ്ടായി, വയറ്റിൽ ഇതായിട്ട് പ്രയാസം ഉണ്ടായിട്ട്. എങ്കിൽ ഫലാ യൻസരിഫ് ഹത്ത യസ്മഅ സൗതൻ ഔ യജിദ റീഹൻ, വാസന അനുഭവിക്കുകയോ ശബ്ദം കേൾക്കുകയോ ചെയ്യാതെ അവൻ പിരിഞ്ഞു പോകരുത് എന്ന് പറഞ്ഞു. വയറ്റിൽ എന്തോലും ഇഷ്കാലുണ്ടായി. അപ്പൊ ഒരാൾക്ക് സംശയം, വല്ലതും പുറത്തു പോയോ ഇല്ലേ, കിഴിവായി പോയോ ഇല്ലേ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണ, അയാൾ നിസ്കാരത്തിൽ നിന്ന് പിരിഞ്ഞു പോകരുത് ശബ്ദം കേൾക്കുന്നത് വരെ, അല്ലെങ്കിൽ വാസന അനുഭവിക്കുന്നത് വരെ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം എന്താ? അതായത് പോയി എന്നുറപ്പായാൽ, പോയി എന്നുറപ്പായാൽ അയാൾ എന്ത് ചെയ്യണം? പിരിഞ്ഞു പോയിട്ട് ഒതുകൊടുത്തിട്ട് നിസ്കാരം മടക്കി ചെയ്യണം എന്നാണ് അല്ലെ? അതിന്റെ തേട്ടതാണ്. ഇവിടെ ഒരാൾ ഇത് പുറത്താക്കിയാൽ എന്നാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അയാള് പോക്കി എന്നുള്ളത് അയാൾക്ക് ഉറപ്പല്ലേ? അപ്പൊ ഏകദേശം ഈ ഹദീസിന്റെ ആശയം ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിന്റെ അതേ ആശയമാണ്. അതുകൊണ്ട് തന്നെ ആശയം സഹീഹാണ് എന്ന് പണ്ഡിതന്മാർ ഉണർത്തിയിട്ടുണ്ട്. പിന്നെ ഒരു വിഷ്കാലം ഇവിടെ ഉള്ളത്, ഇതാ ഫസ അഹദുക്കുന്നാണ്, നിങ്ങളൊരാൾ ഇത് പോക്കിയാൽന്ന്. പള്ളിയിൽ നിസ്കരിക്കുമ്പോ ഒക്കെ ഇത് പോക്കുക എന്നുള്ളത് പാടുണ്ടോ? നമ്മളോട് അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞെന്താ? പിന്നെ ഉള്ളിയോ വെള്ളുള്ളിയോ ഒക്കെ തിന്നിട്ട് വരെ ഇവിടെ പോകാൻ പാടില്ല, പള്ളിയിൽ പോകാൻ പാടില്ല എന്നാണ്. കാരണം ദുർഗന്ധം പള്ളിയിൽ കൊണ്ടുപോകാൻ പാടില്ല എന്നാ അതിന്റെ മാന. ഇതുണ്ടായാൽ എന്താ ഉണ്ടാകുക? ദുർഗന്ധം ഉണ്ടാകുക ചെയ്യുക. അപ്പൊ അത് പോക്കുക എന്നുള്ളത് എന്തല്ല? ആ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പാടുള്ളതല്ല, പക്ഷെ ചിലരെ സംബന്ധിച്ചിടത്തോളം അത് പോകും, കാരണം അതിന്റെ അസുഖവും കാര്യങ്ങളും ഉണ്ടായാൽ. അപ്പൊ അത്തരക്കാരുടെ വിഷയത്തിലായിരിക്കാം ഒരുപാട് ഹദീസ് എന്ത് ചെയ്യാൻ പാടുള്ളതല്ല. ഒരാളും ഇത് ബോധപൂർവം പള്ളിയിൽ പുറത്താക്കാൻ പാടുള്ളതല്ല, കാരണം പള്ളിയെ എന്ത് ചെയ്യേണ്ടതുണ്ട്? ദുർഗന്ധങ്ങളിൽ നിന്ന് സംരക്ഷിക്കേണ്ടതുണ്ട്. ഖുദു സീനത്തക്കും ഇന്ദ കുല്ലി മസ്ജിദ്, എല്ലാ നമസ്കാര സമയത്ത് നമ്മൾ നമ്മുടെ അലങ്കാരങ്ങൾ സ്വീകരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പള്ളിയിൽ ഇങ്ങനത്തെ ഏർപ്പാടുകൾ പാടുള്ളതല്ല. മനസ്സിലായ പറഞ്ഞ വിഷയം മനസ്സിലായില്ലേ? അപ്പൊ ഇതാണ് ഒന്നാമത്തെ ഹദീസ്. ഇദാ ഫസ അഹദുക്കുന്നല്ല, നിങ്ങളിൽ ഒരാൾ ഇത് പോക്കിയാൽ എന്നാണ്. ഇദാ ഫസ ലി അഹദിക്കുന്നല്ല, നിങ്ങൾക്കൊരാൾ, നിങ്ങളിൽ ഒരാൾക്ക് ഇതുണ്ടായാൽ എന്നല്ല. പിന്നെയോ ഒരാൾ ഇത് പോക്കിയാൽ എന്നുള്ളതാണ് അതിന്റെ ഉദ്ദേശം. കാരണം ഫസ അഹദുക്കും എന്നാണ്, ഇത് ഫാഇലാണ്. ഖലാസ്. അപ്പൊ ഇതിന്റെ അർത്ഥം, ഇപ്പൊ നിസ്കാരത്തില് ശുദ്ധി ശർത്താണ്, കീഴ്വായു പോക്കിയാൽ എന്തില്ല, നിസ്കാരമല്ല, ശുദ്ധിയില്ല, ശുദ്ധി പോയി. അപ്പൊ ശുദ്ധി നിസ്കാരത്തിന് ഷർത്താണെന്നുള്ളത് അറിയിക്കാനാണ് ഈ ഹദീസ് ഇവിടെ കൊണ്ടുവന്നത്. അപ്പോ ഇതിലേക്ക് മറ്റു വിഷയങ്ങൾ ഖിയാസാക്കും, വുദു മുറിയിക്കണ മറ്റു കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, ഇതിലേക്ക് താരതമ്യം ചെയ്യപ്പെടും, തപ്പെടുത്തപ്പെടും. ഇനി അടുത്ത ഹദീസ്.
لا يقبل الله صلاة حائض إلا بخمار رواه الخمسة إلا النسائي وصححه ابن خزيمة انا اللي قال لي ده صححه ابن خزيمة طيب عن عائشة رضي الله عنها عائشة رضي الله تعالى عنها نيवेदन عن عائشة رضي الله عنها عائشة رضي الله عنها نيवेदन ان النبي صلى الله عليه وسلم قال نبي صلى الله عليه وسلم تنگ പറഞ്ഞു لا يقبل الله صلاه حائض الا بخمار لا يقبل الله الله സ്വീകരിക്കുകയില്ല صلاه حائض ഹൈദിന്റെ നമസ്കാരം ഹൈദ് എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രായപൂർത്തിയായ സ്ത്രീ എന്നാണ് അതിന്റെ അർത്ഥം പ്രായപൂർത്തിയായ സ്ത്രീ എന്നാണ് അതിന്റെ അർത്ഥം ഹൈദ് ഹൈദ് എന്ന് പറഞ്ഞാൽ മുക്കല്ലഫത്തായ സ്ത്രീ മുക്കല്ലഫത്തായ സ്ത്രീ പ്രായപൂർത്തി എത്തിയ വിധിവിലക്കുകൾ ബാധകമായ സ്ത്രീ പ്രായപൂർത്തിയെത്തിയ മുക്കല്ലഫത്തായ സ്ത്രീയുടെ നമസ്കാരം അള്ളാഹു സ്വീകരിക്കുകയില്ല ഇല്ല ബി ഖിമാരിൻ ഖിമാറുകൊണ്ടല്ലാതെ ഖിമാറുകൊണ്ടല്ലാതെ ഖിമാർ എന്ന് പറഞ്ഞാൽ എന്താ ഖിമാർ എന്ന് പറഞ്ഞെങ്കിൽ ശിരസും കഴുത്തും മറക്കുന്ന വസ്ത്രം മാ യുഗത്തിർ റസ് വൽ ഉനുഖ് തലയും പിരടിയും മറക്കുന്ന ശിരോവസ്ത്രത്തിനാണ് ഖിമാർ എന്ന് പറയാം നമ്മൾ മലയാളത്തിൽ മുഖമക്കാൻ അറിയും അപ്പൊ എന്താ പറഞ്ഞത് ലാ യഖ്ബലുല്ലാഹു സലാത ഹൈദിൻ പ്രായപൂർത്തി എത്തിയ സ്ത്രീയുടെ നമസ്കാരം അള്ളാഹു സ്വീകരിക്കുകയില്ല ഇല്ല ബി ഖിമാരിൻ ഖിമാർ അണിഞ്ഞുകൊണ്ടല്ലാതെ ഖിമാർ എന്ന് പറഞ്ഞെങ്കിൽ തലയും കഴുത്തും മറക്കുന്ന ശിരോവസ്ത്രം റവാഹുൽ ഖംസത്തു ഇല്ല നസായി ഹദീസ് ഖംസത്ത് റിപ്പോർട്ട് ചെയ്തു നസായി വെച്ച് എന്ന് പറഞ്ഞാൽ അബൂദാവൂദ് തുർമുദി ഇബ്നു മാജ ഇമാം അഹമ്മദ് ഈ നാലു പേരും ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് وصححه ابن خزيمه امام ابن خزيمه അതിനെ സഹീഹ് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട് ഹദീസ് സഹീഹ് ആണ് ഹദീസ് സഹീഹ് ആണ് അൽബാനിയ അതിനെ സഹീഹ് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട് ഇവിടെ ഹൈദിന്റെ നിസ്കാരം എന്നാ പറഞ്ഞത് ഹൈദിന്റെ നിസ്കാരം എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പറഞ്ഞത് ഹൈദ് എന്ന് പറഞ്ഞാൽ ശരിക്ക് ആർത്തവകാരിയാണ് ആർത്തവുള്ള പെണ്ണിനാണ് ഹൈദ് എന്ന് പറയാം അല്ലെ പക്ഷെ ഇവിടെ എന്തിനാ പ്രയോഗിച്ചത് പ്രായപൂർത്തിയായതാണ് എന്താണ് ആർത്തവുണ്ടായാൽ എന്തായി പ്രായപൂർത്തിയായി ആർത്തവുണ്ടായാൽ പ്രായപൂർത്തിയായി കൂടുതൽ സ്ത്രീകൾക്കും പ്രായപൂർത്തിയായി എന്നുള്ളതിനുള്ള അടയാളം എന്താ ആർത്തവാണ് അല്ലെ അതിന്റെ അർത്ഥം ആർത്തവം മാത്രമാണ് പ്രായപൂർത്തി എന്നുള്ളതില്ല ഒരു സ്ത്രീക്ക് ആർത്തവുണ്ടായില്ല 15 വയസ്സ് തഴിഞ്ഞ് ആ സ്ത്രീ ആരാ പ്രായപൂർത്തി എത്തിയ പെണ്ണാണ് ആർത്തവുണ്ടായിട്ടില്ല പക്ഷെ 15 വയസ്സ് തഴിഞ്ഞ് എങ്കിൽ അവൾക്ക് പ്രായപൂർത്തിയായി അതേപോലെ തന്നെ പിന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പിന്നെ സ്കലനുണ്ടായി എങ്കിലെന്താണ് പ്രായപൂർത്തിയായി അതേപോലെ തന്നെ ലൈംഗികാവയവങ്ങളിൽ കടുത്ത രോമങ്ങൾ മുളച്ചാൽ അത് പ്രായപൂർത്തിയായി എന്നുള്ളതിനുള്ള അടയാളാണ് ആർത്തവം ഉണ്ടായിട്ടില്ലെങ്കിലും ശരി മനസ്സിലായില്ലേ അപ്പോ ഇവിടെ പിന്നെ ഹൈദ് എന്ന് പ്രയോഗിച്ചത് ആർത്തവരക്തം ഉണ്ടായിട്ട് പ്രായപൂർത്തിയായ സ്ത്രീകൾ എന്ന് മാത്രമല്ല പിന്നെ ഏത് ലക്ഷണം ഒത്ത് പ്രായപൂർത്തിയായ പെണ്ണായാലും അവൾ എന്ത് ചെയ്യണം ഖിമാർ ധരിച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത് നിസ്കരിക്കേണ്ടത് പക്ഷെ കൂടുതൽ സ്ത്രീകളും പ്രായപൂർത്തിയായി എന്നുള്ളത് അവരറിയിക്കൽ എന്താ ആർത്തമായതുകൊണ്ടാണ് ഹായിൽ എന്ന് പറഞ്ഞത് ഇവിടെ മനസ്സിലായില്ലേ കൂടുതൽ സ്ത്രീകളുടെയും അവസ്ഥ അതായതുകൊണ്ടാണ് ഹായിൽ എന്ന് പറഞ്ഞത് പ്രായപൂർത്തിയായ സ്ത്രീ എന്നുള്ള അർത്ഥത്തിന് അപ്പൊ ഈ ഹദീസിൽ ഔറത്ത് മറക്കൽ നിസ്കാരം സ്വീകരിക്കപ്പെടാൻ എന്താണ് ഷർത്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കി ഔറത്ത് മറക്കൽ കാരണം എന്താ ഇവിടെ എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഖിമാർ ധരിച്ചാലല്ലാതെ അള്ളാഹു പ്രായപൂർത്തി എത്തിയ പെണ്ണിന്റെ നിസ്കാരം സ്വീകരിക്കൂല എന്നാണ് അതിന്റെ അർത്ഥം എന്താ സ്ത്രീകൾ ഔറത്ത് മറക്കണം എന്നാണ് അപ്പൊ സ്ത്രീകളുടെ ഔറത്ത് എന്താ സ്ത്രീകളുടെ ഔറത്ത് ഹിമാർ ധരിക്കണം എന്നാണ് അപ്പൊ അതുകൊണ്ട് തല മറക്കണം പിന്നെ കഴുത്തും മറക്കണം തലയും കഴുത്തും മാത്രം മറച്ചാൽ മതിയോ പിന്നെ അവരെന്ത് ചെയ്യണം ആ ശരീരം മുഴുവൻ മറക്കണം ശരീരം മുഴുവൻ മറക്കണം മുഖവും മുൻകൈയും. മുൻകൈയിന്റെ വിഷയത്തിൽ ചില അഭിപ്രായ വ്യത്യാസമുണ്ട്, പക്ഷേ എങ്കിലും മുൻകൈ അതേപോലെ മുഖം ഇവ രണ്ടും ഒഴിച്ച് ബാക്കിയുള്ള ഭാഗങ്ങൾ സ്ത്രീ മറക്കണം എന്നാണ്. പക്ഷേ കാലോ പാദം? ഭൂരിപക്ഷ പണ്ഡിതന്മാർ പറഞ്ഞത് പാദം മറക്കണം എന്നാണ്, സ്ത്രീ പാദം മറക്കണം. ഹനഫികൾ ഒഴിച്ച്, ഹനഫികൾ പറഞ്ഞത് പാദം മറക്കൽ ഷർത്തല്ല, പാദം മറക്കൽ ഷർത്തല്ല. ഇൻഷാ അല്ലാ ഉമ്മിസലമയുടെ ഹദീസല വിഷയം നമുക്ക് വരും. ഉമ്മിസലമന്റെ ഹദീസല വിഷയം കൈകാര്യം ചെയ്യുന്നു. ഏതായാലും സ്ത്രീകൾ പ്രായപൂർത്തി എത്തിയിട്ടുണ്ടെങ്കിൽ അവര് ഖിമാറ് ധരിക്കണം എന്നാണ് ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതിന്റെ അർത്ഥം എന്താ? പ്രായപൂർത്തി എത്താത്ത ഒരു സ്ത്രീ പെൺകുട്ടി നിസ്കരിക്കുകയാണ്, അവൾ ഖിമാറ് ധരിച്ചിട്ടില്ല എങ്കിൽ, പ്രായപൂർത്തി എത്തിയിട്ടില്ല, ഒരു പെണ്ണ് എന്ത് ചെയ്ത്, തല മറച്ചിട്ടില്ല, കഴുത്ത് മറച്ചിട്ടില്ല, അവളവളെ കുപ്പായിട്ടിട്ട് നിസ്കരിച്ച് എങ്കിൽ നിസ്കാരം സഹിയാണ്, അവളുടെ നിസ്കാരം സഹിയാണ്. അങ്ങനെ നിസ്കരിക്കണം എന്നല്ല, പിന്നെയോ നിസ്കരിച്ചാൽ നിസ്കാരം സഹിയാണ് എന്നർത്ഥം. عن عائشة رضي الله تعالى عن النبي صلى الله عليه وسلم قال لا يقبل الله صلاة حائض إلا بخمار رواه الخمسة إلا النسائي وصححه ابن خزيمة. طيب نرتح حديث عن جاء عن قلت له شيء من قبل برأي إن شاء الله عن جابر رضي الله تعالى عنه جابر رضي الله تعالى عنه نبي ويدنم أن النبي صلى الله عليه وسلم قال له إذا كان الثوب واسعا فالتحف به يعني في الصلاة ولمسلم فخالف بين طرفيه وإن كان ضيقا فاتزر به متفق عليه. أنا لا أقول لك حديث لك. طيب جابر رضي الله عنه نبيذنا جابر بن عبد الله الأنصاري ജാബിർ ബിൻ അബ്ദുല്ലാ അൽ അൻസാരി അൻസാരി റളിയല്ലാഹു അൻഹു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇദാ കാന സൗബ് വാസിയാൻ, വസ്ത്രം വാസിയാണെങ്കിൽ വിശാലമാണെങ്കിൽ, ഇദാ കാന സൗബ് വാസിയാൻ, വസ്ത്രം വിശാലമാണെങ്കിൽ, ഫൽ തഹിഫ് ബി, അതുകൊണ്ട് നിങ്ങൾ ചുറ്റി പുതയുക, യാനി ഫി സലാ നമസ്കാരത്തിൽ ചുറ്റിപ്പൊതിയ. എന്റെ ഇത് പറയാം, ഫൽതഹിഫ് ബിഹിതാണ് എന്താ, അതുകൊണ്ട് നിങ്ങൾ ചുറ്റിപ്പൊതിയ. ലിഹാഫ് എന്ന് പറഞ്ഞാൽ ചുറ്റിപ്പൊതിയുന്ന വസ്ത്രത്തിനെ പറയാം. നമ്മൾ മയ്യത്തൊക്കെ കഫൻ ചെയ്യുമ്പോൾ മൂന്ന് ലിഹാഫ് ഉണ്ടാവും എന്നറിയും. മൂന്ന് ലിഹാഫ് എന്ന് അത് ചുറ്റിപ്പൊതിയാനാണ് ആണുങ്ങൾക്ക്. യാനി ഫിസ്ലാ നമസ്കാരത്തിൽ, നമസ്കാരത്തിൽ നിങ്ങൾ വസ്ത്രം വിശാലമാണ് എങ്കിൽ അത് കൊണ്ട് ചുറ്റിപ്പൊതിയ. വലി മുസ്ലിമിൻ, മുസ്ലിമിന്റെ നിവേദനത്തിലുണ്ട് ഫഹാലിഫ് ബൈന തറഫൈഹി, അതിന്റെ രണ്ടറ്റങ്ങളും എതിരായിട്ട് ചുറ്റിപ്പൊതിയാണ്, എതിർ ദിശയിൽ ചുറ്റിപ്പൊതിയുക. വലി മുസ്ലിം ഈ ഹദീസിന്റെ തന്നെ ബാക്കിയാണത്, ഇദാക്കാന സൗബു വാസിയാൻ ഫൽതഹിഫ് ബി എന്ന് പറയലേ, അതിൽ മുസ്ലിമിന്റെ റിപ്പോർട്ടിലുള്ളത് ഫഹാലിഫ് ബൈന തറഫൈഹി, അതിന്റെ രണ്ടറ്റങ്ങൾ എതിരിൽ എന്ത് ചെയ്യുക, ചുറ്റിപ്പുക, എതിരിൽ ചുറ്റിപ്പൊതിയുക, എതിർ ദിശയിൽ ചുറ്റിപ്പൊതിയുക. എന്റെ ഇത് ഞാൻ പറയാം എങ്ങനെയാണെന്നുള്ളത്. വൈകാന ദയ്യഖൻ, വസ്ത്രം ദയ്യഖാണെങ്കിൽ, ദയ്യഖ് ഇടുങ്ങിയത് ചെറുതാണെങ്കിൽ, വീതി കുറഞ്ഞതാണെങ്കിൽ, ഫത്തസിർ ബിഹി, ഫത്തസിർ നിങ്ങൾ അത് മുണ്ടാക്കി കൊടുക്കുക. ഇത്തസറാണ് എന്താ, ഇസാറാക്കി കൊടുക്കുന്നതാണ്, മുണ്ടാക്കി കൊടുക്കുക. ബിഹി അതുകൊണ്ട്, അതുകൊണ്ട് നീ മുണ്ടുടുക്കുക. ഇത്തസിർ എന്ന നീ മുണ്ടെടുക്കുക, ഇസാറുടുക്കുക. മുത്തഫഖുൻ അലൈഹി, ഇമാം ബുഖാരി മുസ്ലിമും ഒന്നിച്ച് നിവേദനം ചെയ്യുന്ന ഹദീസാണ്. ഇപ്പൊ അതിൽ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. അതായത് ഒരാൾക്ക് ഒരു വസ്ത്രമേ ഉള്ളൂ അതിൽ നിസ്കരിക്കുന്നതിനെ കുറിച്ചായി പറയണത്, കുറെ വസ്ത്രങ്ങളുള്ള ഒരാളല്ല, ഒരു വസ്ത്രം മാത്രമുള്ള ഒരു വ്യക്തി എങ്ങനെ നിസ്കരിക്കും എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് പഠിപ്പിക്കാണ്. ഒരു വസ്ത്രമുള്ള ഒരു വ്യക്തി, അയാളുടെ സൗബ് വാസിയാണെങ്കിൽ, അത് വിശാലമായ വസ്ത്രമാണെങ്കിൽ, വീതി കൂടിയ വസ്ത്രമാണെങ്കിൽ, റസൂലുള്ള പറയാണ് ഫൽതഹിഫ് ബിഹി, അയാൾക്ക് ബനിയനോ ഇതൊന്നുമില്ല, അതേപോലെ തന്നെ ഷഡ് ഇതൊന്നുമില്ല, ഒരു തുണിയേ ഉള്ളൂ എങ്കിൽ ഫൽതഹിഫ് ബിഹി, റസൂലുള്ള പറയാണ് അതുകൊണ്ട് പൊതിയാൻ പറയണം, ഈ തുണി ഇങ്ങനെ പൊതിയുക. ഫൽതഹിഫ് ബിഹി യാനി ഫിസ്സലാ നമസ്കാരത്തിൽ, ഒരു തുണി മാത്രമുള്ള ഒരു വ്യക്തി, ബനിയനോ ഷെഡി ട്രൗസർ ഇതൊന്നുമില്ല, സിർവാലൊന്നുമില്ല, ഖമീസുമില്ല. അപ്പൊ ആ വ്യക്തി നമസ്കാരത്തിൽ എങ്ങനെ ചെയ്യും? അപ്പൊ റസൂല്ല പറയുന്നത് ഫൽതഹിഫ് ബിഹി, ആ വസ്ത്രം കൊണ്ട് നീക പൊതിയുക. അതെങ്ങനെ പൊതിയും? അത് മുസ്ലിമിന്റെ റിപ്പോർട്ടിലുള്ളത് ഫഹാലിഫ് ബൈന തറഫൈഹി, അതിന്റെ രണ്ടറ്റങ്ങൾ, ഈ തുണിന്റെ രണ്ടറ്റം ഉണ്ടല്ലോ, ഒരു വലത്തേ അറ്റം ഉണ്ടാവും, ഇടത്തേ അറ്റം ഉണ്ടാവും. അതുകൊണ്ട് ഖാലിഫ് എന്ന് പറഞ്ഞാൽ എതിർ ദിശയിൽ ചുറ്റാനാണ് എന്ന് പറഞ്ഞാൽ വലത്തേ അറ്റം ഇടത്തേക്ക് കൊണ്ടുവരിക, ഇടത്തേ അറ്റം വലത്തേക്ക് കൊണ്ടുവരിക, അതാണ് ഖാലിഫ് ബൈന തറഫൈഹി. ഇങ്ങനെ എതിർ ദിശയിൽ ചുറ്റുക, അതാണ് ഫഹാലിഫ് ബൈന തറഫൈഹി. അതേസമയം സൗബ് വാസിയല്ല, പിന്നെ വൈൻകാൻ അബയ്യക്കൻ, ഇടുങ്ങിയ ചെറിയ വസ്ത്രമാണ് എങ്കിൽ ഫത്തസിർ ബിഹി, അതുകൊണ്ട് എന്ത് ചെയ്യുക? അതുകൊണ്ട് തുണി ഉടുക്കുക എന്നാ പറഞ്ഞത്, തുണി ഉടുക്കുക, അരയിൽ തുണി എടുക്കുക, അതാണ് ഇസാർ ഉടുക്കുക. അതായത് വിശാലമാണെങ്കിൽ പിന്നെ ഇതിങ്ങനെ ചുമലിൽ കെട്ടിയെടുക്കാനാ പറഞ്ഞത്. നമ്മൾ വിശാലമായ തുണിയാണെങ്കിൽ എന്ത് ചെയ്യണം? ഇങ്ങനെ ചുമലിലേക്ക് ബന്ധിക്കുക, എന്നിട്ട് ചുമലിൽ കെട്ടിയിട്ട് നിസ്കരിക്കാനാണ് പറയുന്നത്. ചുമലിൽ എന്തെങ്കിലും ഉണ്ടാവണം, നെഞ്ചും മറയുന്ന രീതിയിൽ വേണം. ഇങ്ങനെ അതിന്റെ പൂർത്തീകരണമാണ് ഇവിടെ ഈ ഹദീസിലുള്ളത്, അതുകൂടി എടുക്കാം. വലഹുമ വലഹുമ എന്ന് പറഞ്ഞാൽ വലിൽ ബുഖാരി മുസ്ലിം, ബുഖാരിയും മുസ്ലിമും നിവേദനം ചെയ്യുന്നുണ്ട്. മീൻ ഹദീസി അബി ഹുറൈറത്ത് റളിയല്ലാഹു അബൂ ഹുറൈറ റളിയല്ലാഹു നിന്നുള്ള ഹദീസിൽ എന്ത്? ലാ യുസല്ലി അഹദുക്കും, നിങ്ങളിൽ ഒരാൾ നമസ്കരിക്കരുത്. ലാ യുസല്ലി അഹദുക്കും, ഇവിടെ ലാ യുസല്ലി, ചില റിപ്പോർട്ടുകൾ ദാറക്കുത്തിന്റെ റിപ്പോർട്ടിൽ ലാ യുസല്ലി എന്നുള്ളത്, അതേസമയം ബുഖാരി മുസ്ലിം തുടങ്ങിയവരുടെ റിവായത്തിൽ ലാ യുസല്ലി എന്നുള്ളത്. എന്റെ ഇത് രണ്ടും തമ്മിൽ വ്യത്യാസം, ഇത് രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം? ഇതിൽ ലാ യുസല്ലി എന്നാണ് അടിയിൽ അവസാനം തന്നെ യാണ്ട്, ഇവിടെ ലാ യുസല്ലി എന്നാണ്. എന്താണ് യാ ഇല്ല? ദാറക്കുത്തിന്റെ റിപ്പോർട്ടിൽ ഇങ്ങനെയുള്ളത് ലാ യുസല്ലി, ഇവിടെയോ ലാ യുസല്ലി എന്നാണ്. വ്യത്യാസം ഈ ലാ നാഹിയയാണ്, ഈ ലാ നാഫിയയാണ്. നാഫിയയാകുമ്പോ നിരാകരിക്കാനാണ്, നാഹിയാകുമ്പോ വിരോധിക്കാനാണ്. അപ്പൊ ലാ യുസല്ലി എന്നാണ് നിസ്കരിക്കൂല എന്നർത്ഥം. ലാ യുസല്ലി എന്നാകുമ്പോളോ നിസ്കരിക്കരുത് എന്നാണ്. ലാ നാഹിയ മുബാരിയായ ഫൈലിൽ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലത്തിന്റെ ഹർഫിനെ കളയൽ കൊണ്ടാണ് ജസ്മ്, ഇല്ലത്തിന്റെ ഹർഫിനെ കളയും, മനസ്സിലല്ലേ? എന്നാൽ ലാ നാഫിയ അത് വന്ന് വിചാരിച്ചിട്ട് ഇല്ലത്തിന്റെ ഹർഫ് പോകൂല. അപ്പൊ ഇവിടെ ലാ യുസല്ലി എന്ന് പറഞ്ഞാൽ നിസ്കരിക്കുകയില്ല, നിരാകരിക്കാനാണ്. പക്ഷെ അതിന്റെ മാന നിസ്കരിക്കരുത് എന്നാണ്. അതേസമയം ഇവിടെ നേരിട്ടാണ് നിസ്കരിക്കരുത്. അപ്പൊ ഇവിടെ കണ്ട, ഇവിടെ ലാ അഹദുക്കും നിങ്ങളിൽ ഒരാൾ നമസ്കരിക്കുകയില്ല എന്നാണ്, നമസ്കരിക്കുകയില്ല. പക്ഷെ അങ്ങനെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? നിസ്കരിക്കരുത് എന്നുള്ള മാനയാണ്, നിങ്ങളാണ് നമസ്കരിക്കരുത്. ഫി സൗബിൽ വാഹിദ്, ഒരു വസ്ത്രത്തിൽ, ഒരു വസ്ത്രത്തിൽ. എങ്ങനെ? ലൈസ അല ആതിഖിഹി മിൻഹു ഷൈ, ലൈസ അല ആതിഖിഹി, അവന്റെ ചുമലിൽ ഇല്ലാതെ, മിൻഹു ആ വസ്ത്രത്തിൽ നിന്ന്, ഷൈഉൻ ഒന്നും. മനസ്സിലായ? അതായത് ലാ യുസല്ലി അഹദുക്കും, നിങ്ങളിൽ ഒരാളും നമസ്കരിക്കരുത്. ഫി സൗബിൽ വാഹിദി, ഒരു വസ്ത്രത്തിൽ. എങ്ങനെ? ലൈസ അല ആതിഖിഹി മിൻഹു ഷൈ, അവന്റെ ചുമലിൽ ആ വസ്ത്രത്തിൽ നിന്ന്, മിൻഹു എന്ന വസ്ത്രത്തിൽ നിന്ന് ഷൈഉൻ ഒന്നുമില്ലാതെ. അപ്പൊ ഒരാൾക്ക് ഒരു വസ്ത്രമേ ഉള്ളൂ, ആകെ ഒരു വസ്ത്രമേ ഉള്ളൂ. ആ വസ്ത്രത്തിൽ നിസ്കരിക്കുകയാണ് എങ്കിൽ എന്ത് ചെയ്യണം? അതിൽ നിന്ന് അവന്റെ ചുമലിൽ എന്തെങ്കിലും ഉണ്ടാകണമെന്നാണ് ചുമൽ. ഈ ആതിഖ് എന്ന് പറഞ്ഞാൽ എന്താ? ചുമലാണ്. അതെവിടെ? എവിടെയാണ് ചുമൽ എന്ന് പറഞ്ഞാൽ? ഇത് ഒനുക്കാണ്, ഇത് ഒനുക്ക്, ഇത് മങ്കിബാണ്, ഇത് മങ്കിബ്, മങ്കിബ്. മങ്കിബിന്റെയും ഒനുക്കിന്റെയും ഇടയിലാണ് ആതിഖ്. അപ്പൊ ആതിഖ് പറഞ്ഞ കുറച്ച് സ്ഥലമുള്ളൂ ഇവിടെ ഈ ഭാഗം. അതായത് ഇത് പെരടിയാണ് ഒനുക്ക്, ഇത് ചുമലാണ്, മനസ്സിലെ? ഈ ചുമലിന്റെയും ഒനുക്കിന്റെയും ഇടയിലുള്ള സ്ഥലമാണ് എന്ത്? ആതിഖ്. ലാ യുസല്ലി അഹദുക്കും ഫി സൗബിൽ വാഹിദ്, ഒറ്റ വസ്ത്രത്തിൽ നിങ്ങളൊരാളെ നമസ്കരിക്കരുത്. ലൈസ അല ആതിഖിഹി മിൻഹു, ആ വസ്ത്രത്തിൽ നിന്ന് അവന്റെ പിരടിയിലില്ലാതെ ഷൈഉൻ ഒന്നും. അപ്പോൾ ഒരു വസ്ത്രത്തിൽ നിസ്കരിക്കുകയാണെങ്കിൽ ആ വസ്ത്രത്തിന്റെ കുറച്ച് എവിടെ ഉണ്ടാണ്? ഈ പെരടിയിൽ ഉണ്ടാണെന്നാണ്. അതിനാണ് എങ്ങനെ പറഞ്ഞത്? ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞത് ഫഹാലിഫ് ബൈന പറഫേഹി എന്ന് പറഞ്ഞത്. ഈ വസ്ത്രം എന്ത് ചെയ്യുക? ഇങ്ങനെ പിടിച്ച് ബന്ധിക്കുക. അപ്പൊ എന്താ ഇവിടെ വസ്ത്രം വന്ന്? അത് ഇമാം ബുഖാരിയുടെയും മുസ്ലിമിന്റെയും റിവായത്താണ്. അപ്പൊ ഈ ഹദീസ് അറിയിക്കണത് എന്താ? എന്താ ഈ ഹദീസ് അറിയിക്കണത്? അല്ലെങ്കിൽ ഈ രണ്ട് ഹദീസ് ഒന്നിച്ച് അറിയിക്കണത് എന്താ? എങ്ങനെ? അതായത് ഒരാൾക്ക് ഒരു വസ്ത്രമേ ഉള്ളൂ, രണ്ട് വസ്ത്രത്തിനെങ്കിൽ ഇഷ്കാരില്ല. ഒരാൾക്ക് ഒരു തുണിയുണ്ട്, ഒരു തട്ടമുണ്ട്, അല്ലെങ്കിൽ ഒരു തുണിയുണ്ട്, ഒരു കുപ്പായമുണ്ട്, അല്ലെങ്കിൽ ഒരു സോപ്പുണ്ട്, കമീസ്, എങ്കിൽ ഇഷ്കാലില്ല. തുണി ഉടുക്കുക, മുണ്ട് പുതുക്കുക, അല്ലെങ്കിൽ തോപ്പുണ്ട്, സോപ്പ്, എങ്കിൽ തോപ്പ് ധരിച്ചിട്ടുണ്ടെങ്കിൽ എന്തായി? ആ രണ്ടുമായി. അതേസമയം ഒരാൾക്കൊരു വിശാലമായൊരു തുണി മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല എങ്കിൽ അയാൾ അതിൽ നിന്ന് ചുമലിലൊന്നും ഇടാതെ നിസ്കരിക്കരുത് എന്നാണ്. അപ്പോ ആ വസ്ത്രം ഇങ്ങനെ പിടിച്ച് ഷോൾഡറിലേക്ക് പിടിച്ച് കെട്ടിയിട്ടാണ് അല്ലെങ്കിൽ ബന്ധിച്ചാണ് നിസ്കരിക്കേണ്ടത്. ചുമലിൽ ഒന്നുമില്ലാതെ നിസ്കരിക്കരുത് എന്നർത്ഥം. ചുമലിൽ ഒന്നുമില്ലാതെ, ആത്തിഖിൽ ഒന്നുമില്ലാതെ നിസ്കരിക്കരുത്. അപ്പൊ അതിന്റെ ഹുക്കും എന്താണ്? ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, ചുമലിൽ വസ്ത്രം ധരിക്കൽ നിസ്കരിക്കുമ്പോൾ നിർബന്ധമാണ്. അതായത് നമ്മൾ ഔറത്ത് എന്താ? പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഔറത്ത് മുട്ടുപൊക്കലിനിടയിലുള്ള സ്ഥലമാണ്. മുട്ടുപൊക്കലിനിടയിലുള്ള സ്ഥലമാണ് പുരുഷന്റെ ഔറത്ത്. അതേ അത് വാജിബാണ് മറക്കല്, അത് ഷർത്തുമാണ്, ഷർത്തുമാണ്. ഇവിടെ നബ്സലമാങ്ങൾ എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ഈ ചുമല് മറക്കൽ എന്താണ്? നിസ്കാരത്തിൽ വാജിബാണ്, നിർബന്ധമാണ് എന്നാണ് ഇമാം അഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അഭിപ്രായം. എന്നാൽ ഇമാം മാലിക്, ഇമാം അബൂ ഹനീഫ, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിൽ ജമീ അവർ പറഞ്ഞത് വാജിബല്ല, പൂർണ്ണതയാണ്, ഉത്തമമാണ്, പക്ഷെ വാജിബല്ല എന്നുള്ളതാണ്. പക്ഷെ ഹദീസ് അറിയിക്കുന്നത് എന്താ? ഹദീസ് അറിയിക്കുന്നത് എന്താണ്? അത് വാജിബാണ് എന്നുള്ളതാണ്. ഇമാം അഹമ്മദിന്റെ അഭിപ്രായമാണ് ശരി, നിസ്കാരത്തിൽ ഷോൾഡർ മറക്കൽ നിർബന്ധമാണ് വസ്ത്രമുണ്ട് എങ്കിൽ. എന്തുകൊണ്ടാ ഷർത്തല്ല എന്ന് പറഞ്ഞേ? അതായത് മാബൈന സുറത്തി വർക്കുമ്പോണ്ടല്ലോ, മുട്ടുപൊക്കലിനിടയിലുള്ള സ്ഥലം മറക്കൽ എന്താണ്? ഷർത്താണ്, നിർബന്ധം മാത്രമല്ല പിന്നെ എന്താണ്? ഷർത്താണ്. അതേപോലെ ഷോൾഡർ മറക്കൽ എന്തല്ല? ഷർത്തല്ല. എന്തുകൊണ്ട്? ഇവിടെ കാണല്ലേ, വൈൻകാന ദയീഖൻ ഫത്തസിർ ബിഹി, ചെറിയ വസ്ത്രമാണ്, ഒരു വസ്ത്രമേ ഉള്ളൂ എങ്കിൽ അതുകൊണ്ട് ഇസാറെടുക്കാനാ പറഞ്ഞത്. എന്ത് മറക്കാൻ പറഞ്ഞിട്ടില്ല? ഇത് മറക്കാൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് വാജീബാണ്, എന്തല്ല? ഷർത്തല്ല. അതേസമയം ഇവിടെ ഇസാറെടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞ് അത് മുട്ടുപൊക്കലിനിടയിലുള്ള സ്ഥലം മറക്കാനാണ്. അപ്പൊ ഷർത്ത് തന്നെയാണ്, ഇത് വാജീബാണ്. പ്രായപൂർത്തിയായ പുരുഷന്മാർ അവരുടെ നിസ്കാരത്തിൽ ഔറത്ത് എന്താ? അവരുടെ നിസ്കാരത്തിൽ ഔറത്ത് മുട്ടുപൊക്കലിനിടയിലുള്ള സ്ഥലം, അത് മറക്കൽ ഷർത്താണ്, ഷോൾഡർ മറക്കൽ നിർബന്ധമാണ്, ഷോൾഡർ മറക്കൽ നിർബന്ധമാണ്. എന്നാൽ പ്രായപൂർത്തിയാകാത്ത കുട്ടി, 10 വയസ്സിന് താഴെയുള്ള കുട്ടി, അവന്റെ ഔറത്ത് മുട്ടുപൊക്കലിനിടയിലുള്ള സ്ഥലം ഷർത്ത് എന്ന് പറയാൻ പറ്റൂല, മനസ്സിലായില്ലേ? ഇമാം അഹമ്മദ് അല്ലെങ്കിൽ ഹംബലി മദബിലെ ഫുഖഹാക്കൾ പറഞ്ഞത് അത് പിന്നെ രണ്ട് പിന്നെ അവയവങ്ങൾ, മുൻപിന്ത്വാരങ്ങൾ, ആ ഭാഗം മറച്ചിട്ടുണ്ടെങ്കിൽ തന്നെ പിന്നെ 10 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ നിസ്കാരം ശരിയാകും എന്നുള്ളതാണ് ആൺകുട്ടികൾ. ഒരു ഹദീസ് നമുക്ക് ഇതിൽ ബാക്കിയുള്ളത്, അതൊഴിക്കുമ്പോ പിന്നെ ഈ വസ്ത്രത്തിന്റെ വിഷയങ്ങൾ മുഴുവനാകും. വാൻ ഉമ്മി സലമത്ത് റളിയല്ലാഹു തആല അൻഹ അന്നഹാ സഅലത്ത് എന്നല്ലേ, അന്നഹാ സഅലത്തി നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, അതുസല്ലിൽ മർഅത്തു ഫീ ദിർഇൻ വ ഖിമാരിൻ ബിഗൈരി ഇസാർ? قال اذا كان الدرع صابغا يغطي ظهور قدميها اخرجه ابو داود اخرجه ابو داود പിന്നെ എന്തെങ്കിലും ഉണ്ടല്ലേ? وصححه الائمه وقفه هنا وصحح الائمه وقفه طيب وعن ام سلمه رضي الله عنها النيبدر ارى ام سلمه ഹിന്ദ് ബിന്ദ് അബി ഉമയ്യ ഉമ്മുൽ മുഅ്മിനീൻ ഉമ്മുൽ മുഅ്മിനീൻ ഹിന്ദ് ബിന്ത് അബി ഉമയ്യ എന്ന ഉമ്മു സലമ റളിയല്ലാഹു അൻഹയിൽ നിവേദനം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യ, നമ്മുടെ ഉമ്മ, അന്നഹ അവർ സഅലത്തിൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു. എന്താ ചോദിച്ചത്? ആ തുസല്ലിൽ മർഅത്തു, ഒരു സ്ത്രീക്ക് നമസ്കരിക്കാമോ? ഫി ദിർഇൻ വ ഖിമാരിൻ, ദിർഇലും ഖിമാറിലും. ബിഗൈരി ഇസാർ, ഇസാർ കൂടാതെ, ഇസാർ ഇല്ലാതെ. ദിർഇ എന്ന് പറഞ്ഞത്, ദിർഇ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ത്രീ അവരുടെ പിന്നെ ഈ ആത്തിക്ക് കഴുത്ത് മുതൽ അടിവരെ ധരിക്കണം വസ്ത്രത്തിന്, ദിർഇ എന്ന് പറയാം. കുപ്പായം, മാക്സി പോലുള്ള, മാക്സി പോലുള്ള, അതെ, കഴുത്ത് മുതൽ താഴേക്കുള്ള വസ്ത്രം, അതാണ് ദിർഇ. ഖിമാർ, തലയും കഴുത്തും മറക്കുന്ന വസ്ത്രം, ശിരോവസ്ത്രം. അപ്പൊ അതുസല്ലിൽ മർഅത്തു ഫീ ദിർഇൻ വ ഖിമാർ, ശിരോവസ്ത്രവും കുപ്പായവും, മേൽക്കുപ്പായവും നിസ്കാരക്കുപ്പായം പോലുള്ള മേൽക്കുപ്പായവും ധരിച്ചൊരു സ്ത്രീക്ക് നിസ്കരിക്കാമോ? ബിഗൈരി ഇസാരിൻ, ഇസാറില്ലാതെ, തുണിയില്ലാതെ. ഇസാർ എന്ന തുണി, അതായത് തുണി എടുത്തിട്ട് അതിന്റെ മുകളിൽ മാക്സി അല്ലെങ്കിൽ നിസ്കാരക്കുപ്പായം ഇടുക, അങ്ങനെ നിസ്കരിക്കുക. അതായത് ഇനി തുണി എടുക്കാതെ ഒരാൾ എന്ത് ചെയ്ത്, ഇത് മാത്രം ഇട്ട്, ദിർഇ മാത്രം ഇട്ട് അങ്ങനെ നമസ്കരിക്കാമോ? ഇസാറില്ലാതെ, തുണി ഉടുക്കാതെ. ഖാല, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാകാന ദിർഉ, ഈ ദിർഉ ഉണ്ടല്ലോ കുപ്പായം, അത് സാബിഖൻ, സാബിഖ് എന്ന് പറഞ്ഞാൽ വിശാലം, വിശാലമാണ്. എങ്ങനെ വിശാലമാണ്? യുഗത്തി ദുഹൂറ ഖദമൈഹ, യുഗത്തി അത് പൊതിയുന്നു, മൂടുന്നു. ദുഹൂറ ഖദമൈഹ, സ്ത്രീയുടെ ഇരുപാദങ്ങളുടെയും പുറംഭാഗം. ദുഹുർ എന്ന് പറഞ്ഞാൽ പുറംഭാഗം, കഥമ പാദം, കഥമേഹ അവളുടെ ഇരു കഥം പാദങ്ങളുടെയും, സ്ത്രീയുടെ ഇരു പാദങ്ങളുടെയും പുറം ഭാഗത്തെ മൂടും വിധം ദിർ കുപ്പായം സാബിഖൻ, വിശാലമാണ് എങ്കിൽ എന്ത് ചെയ്യാം? നിസ്കരിക്കാം, തുണിയില്ലാതെ നിസ്കരിക്കാം. അപ്പൊ നോടി ശ്രദ്ധിച്ചോ, അൻ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ അന്നഹ സഅലത്, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അവർ ചോദിച്ചു, അൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം മാതങ്ങളോട്, ആ തുസല്ലിൽ മർഅത്തു ഫീ ദിർഇൻ വ ഖിമാർ, ഒരു സ്ത്രീ നിസ്കാരക്കുപ്പായവും അല്ലെങ്കിൽ ദിർഉം ഖിമാറും ശിരോവസ്ത്രവും ധരിച്ചുകൊണ്ട് നമസ്കരിക്കുമോ അല്ലെങ്കിൽ നമസ്കരിക്കാമോ? ബിഗൈരി ഇസാരിൻ, തുണി ഉടുക്കാതെ, തുണിയില്ല പക്ഷേ നിസ്കാരക്കുപ്പായം ഉണ്ട്, മുഖമക്കനിയുണ്ട്, അങ്ങനെ നമസ്കരിക്കാമോ? അപ്പൊ ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഇദാ കാന സാബിഖൻ യുഗത്തി ദുഹൂറ ഖദമൈഹ, സ്ത്രീയുടെ ഇരു പാദങ്ങളുടെയും പുറംഭാഗത്തെ മൂടും വിധം ദിർ നിസ്കാരക്കുപ്പായം അല്ലെങ്കിൽ മേൽക്കുപ്പായം, അത് വിശാലമാണ് എങ്കിൽ, വലിപ്പമുള്ളതാണ് എങ്കിൽ എന്താ അർത്ഥം? എന്താ നിസ്കരിക്കാം, തുണിയില്ലാതെ, തുണി ഉടുക്കാതെ നിസ്കരിക്കാം. നന ഹദീസ്. ദിർ എന്ന് പറഞ്ഞാല് ദീർഘാന്ന് പറഞ്ഞാൽ നമ്മളിവിടെ പറഞ്ഞ നിസ്കാരക്കുപ്പായം മാക്സി പോലുള്ളതാണ്. ദിർഉം മിൻ ഹദീദ് ഉണ്ട്. എന്താ ദിർഉം മിൻ ഹദീദ്? ദിർഉം മിൻ ഹദീദ് എന്ന് പറഞ്ഞാൽ അങ്കി, യുദ്ധത്തിൽ ധരിക്കണ അങ്കി. ദിർ എന്ന് പറയും അങ്കിക്ക്. അപ്പൊ അങ്കി ആകുമ്പോ ഇവിടുത്തെ അർത്ഥത്തിന് ഒക്കൂല്ല അത്. ഇവിടെ എന്താ ദിർ പറഞ്ഞാല്? ഈ കഴുത്ത് മുതൽ താഴേക്ക് വരെ തൂങ്ങി നിൽക്കുന്ന വസ്ത്രമാണ്. യുദ്ധത്തിൽ ധരിക്കണ അങ്കി എത്ര ഉണ്ടാവുള്ളൂ? അത് ഈ നെഞ്ചും ചിലപ്പോൾ വയറൊക്കെ മൂടുന്ന രീതിയിലുള്ള ചട്ടയാണത് അല്ലേ. അതുകൊണ്ട് തന്നെ ദിർഉം മിൻ ഹദീദ് എന്ന് അതിന് പറയാം, ഇരുമ്പിന്റെ അങ്കി. റസൂലുള്ള ചില യുദ്ധങ്ങളുടെ രണ്ട് അങ്കി ധരിച്ചിരുന്നു എന്ന് കാണാം. ഉഹുദ് യുദ്ധത്തിൽ, ഖൈബർ യുദ്ധത്തിലൊക്കെ റസൂല രണ്ട് അങ്കിയാണ് ധരിച്ചു. അലി റളിയല്ലാഹു തആലന്റെ ഒരു അങ്കി, ഒരു പിന്നെ സിഫീൻ യുദ്ധത്തിൽ ഒരു പിന്നെ മുസ്ലിമിനെ മോഷ്ടിച്ച സംഭവം കേട്ടില്ലേ? അലി റളിയല്ലാഹു തആലാനും ഫാത്തിമയെ കല്യാണം അന്വേഷിച്ച് വന്നപ്പോ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റെ അടുത്തേക്ക് ഇങ്ങനെ ഒരു കല്യാണം അന്വേഷിച്ച് വന്നപ്പോ ആരും വന്നിട്ട് അസ്സലാമു അലൈക്കും, എനിക്ക് നിങ്ങളെ മകളെ കെട്ടണം അങ്ങനെ പറയില്ല, ലജ്ജയിലാണ്. ഒരു പ്രത്യേകം എന്തോ ഒരു ആവശ്യം എന്നാ പറയാനിട്ട് വയ്യാനും. അങ്ങനെ വന്ന് റസൂലുള്ളാഹി മുമ്പിൽ നിന്നപ്പോ അലക്ക ഹാജ, എന്തെങ്കിലും ആവശ്യമുണ്ടെന്ന് ചോദിച്ചപ്പോ ഇങ്ങനെ ഉണ്ടാന്ന്. അപ്പൊ ഫാത്തിമനെ കല്യാണം അന്വേഷിച്ചാണ് വന്നതെന്ന് ചോദിച്ചപ്പോ അങ്ങനെ അതേ എന്ന് പറഞ്ഞു. അപ്പൊ മഹർ കൊടുക്കാൻ എന്താ ഉള്ളതെന്ന് ചോദിച്ചു. മഹർ കൊടുക്കാൻ ഒന്നുമില്ല റളിയല്ലാഹു തആലാനു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണ, അപ്പൊ പിന്നെ ഞാൻ നിങ്ങൾക്ക് ആയുധമായിട്ട് തന്ന അങ്കിയില്ലേ, അതെവിടെ വെച്ച്? അപ്പൊ അതുണ്ട് എന്ന് പറഞ്ഞു. ചില റിപ്പോർട്ടുകളിൽ പ്രത്യേകിച്ച് ഷിയാ ഗ്രന്ഥങ്ങൾ കാണാം, അത് കൊണ്ടുപോയിട്ട് വിറ്റ് 400 ദിർഹമിന് വിറ്റ് കൊണ്ടുവന്നാണ്, പൈസ കൊണ്ടുവന്നത്. അല്ലെങ്കിൽ ആ പിന്നെ അങ്കി
കൊടുത്ത് അങ്ങനെയാണ് ഫാത്തിമ റളി അള്ളാഹു തആലനെ കല്യാണം കഴിക്കുന്നത്. മനസ്സിലായില്ലേ? അവിടെ ദിർ അത് ഹദീദിന്റെ ദിറ. ഏതായാലും അങ്കി എന്ത് ചെയ്ത് അലിയാർക്ക് നഷ്ടപ്പെട്ടു, അതായത് മുസ്ലിമിന്റെ കയ്യിൽ കിട്ടി. പിന്നീട് അത് എന്ത് ചെയ്താണ്, അലി റളിയല്ലാഹു കാണുകയാണ് അയാളുടെ കയ്യിൽ. അപ്പൊ അലിയാർക്ക് അറിയാലോ താൻ ഉപയോഗിച്ച അങ്കി തന്റെ അങ്കി, അപ്പൊ അത് ഇന്റതാണെന്ന് പറഞ്ഞപ്പോ അയാൾ നിഷേധിച്ച് എല്ലാം പറഞ്ഞു. അപ്പോ പറഞ്ഞ് പിന്നെ അത് ഇന്റതാണെന്ന് പറഞ്ഞു. അവസാനം അലിയാരുടെ ഖിലാഫത്തിലാണിത്, അലി ഖലീഫയാണ്, അപ്പോഴാണ് കാണുന്നത്. അങ്ങനെ കേസ് കൊടുത്ത് ഷുറൈഹുനിൽ ഖാദിയാണ് അന്നത്തെ ജഡ്ജി, അറിയപ്പെട്ട പ്രസിദ്ധനായ ഖാദിയാണ്. ഉമർ അതുപോലെ ഉസ്മാൻ അലി ഇവരുടെയൊക്കെ ഖിലാഫത്തിൽ ഖാദി ഷുറൈഹാണ്. അങ്ങനെ ഷുറൈഹ് അൽ ഖാദിന്റെ അടുത്തേക്ക് കേസെത്തി. അങ്ങനെ ഇയാൾ കൊണ്ടുവന്ന് അങ്കിയായിട്ട് ഈ അമുസ്ലിം വന്ന് അലിയാര്. അപ്പൊ അലിയാരാണ് വാദി. വാദിയാണ് എന്ത് ചെയ്യേണ്ടത്? അൽബയ്യനത്തു അൽ മുദ്ദഇ. വാദിയാണ് തെളിവ് ഹാജരാക്കേണ്ടത്. അപ്പൊ അലിയാരോട് ചോദിച്ചു, ഖലീഫയാണ് വാദി ഇരിക്കണ്, പ്രതി ഇരിക്കണ്, ഖലീഫ ചോദിച്ചു, പിന്നെ ഖാദി ചോദിച്ചു തെളിവ് കൊണ്ടുവരണം പറഞ്ഞു. അപ്പൊ തെളിവ് ഒന്ന് ഹസൻ, അലിയാരെ മകൻ, മറ്റൊന്ന് അലിയാരുടെ അടിമ കമ്പർ. മനസ്സിലായി? ഖാദി പറഞ്ഞ് കമ്പർ ഓക്കെ, അന്യനാണ് അടിമയാണ്, അയാൾ നിങ്ങൾക്ക് അനുകൂലമായിട്ട് സാക്ഷ്യം പറഞ്ഞാൽ അയാളുടെ സാക്ഷ്യം സ്വീകരിക്കും. പക്ഷേ വാപ്പാക്ക് അനുകൂലമായിട്ട് മകൻ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസ്ലാമിൽ സ്വീകരിക്കൂല, അന്യനാണിക്കണം കൊണ്ടുണ്ട്. അതുകൊണ്ട് തന്നെ രണ്ട് സാക്ഷി വേണം, ഒരു സാക്ഷി കമ്പറാണ് ഓക്കെ, മറ്റേ സാക്ഷി മകനാണ്, അതുകൊണ്ട് സ്വീകരിക്കൂല. പിന്നെ അപ്പൊ അലിയാർക്ക് എന്തില്ല, പിന്നെ തെളിവില്ല. ഒന്ന് മകനുമാണ്, മകൻ അസ്വീകാര്യനാണ്, പിന്നെ അടിമന്റത് സ്വീകരിച്ചു. അപ്പൊ സാക്ഷ്യം പോരാ. അപ്പോ എന്ത് ചെയ്യണം? സ്വാഭാവികമായിട്ട് ഇയാൾക്ക് വാദിക്ക് ഇസ്ലാമിൽ പിന്നെ തെളിവില്ല എങ്കിൽ പ്രതി സത്യം ചെയ്യണം. അപ്പൊ പറഞ്ഞ, അമീറുൽ മുഅ്മിനീൻ നിങ്ങൾക്ക് പിന്നെ നിങ്ങളുടെ വാദത്തിനനുസരിച്ചിട്ട് അങ്കി വാങ്ങിച്ചു തരാൻ പറ്റൂല, പ്രതിനോട് സത്യം ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ ഈ പ്രതി അമുസ്ലിമാണ്, അയാൾക്കറിയാതെ അലിയാരുടേതാണെന്ന്. മനസ്സിലല്ലേ? അപ്പൊ അയാൾ ആശ്ചര്യപ്പെട്ട്. ഭരണാധികാരിക്ക് പിന്നെ ഒരു തെളിവുണ്ട് ശരിക്ക്, പക്ഷെ ഇസ്ലാമിക നീതിന്യായ കോടതിയുടെ മുമ്പിൽ ഇങ്ങനത്തെ ഒരു നീതി, അത് കണ്ടപ്പോ അയാൾ ഇസ്ലാം സ്വീകരിക്കുകയും അയാൾ സമ്മതിക്കുകയും ചെയ്ത്. ഇത് പിന്നെ അലിയാരുടേതാണ്, ഇത് പിന്നെ എടുത്തതാണെന്ന്. അങ്ങനെ അയാൾ ഇസ്ലാം സ്വീകരിക്കുകയാണ് ചെയ്ത് ചരിത്രത്തിൽ. അല്ല കുല്ലീൻ, പിന്നെ ദിർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സാധാരണ ദിർ അങ്കിക്കാണ് പറയാ. പക്ഷേ അങ്കി യുദ്ധത്തിൽ അണിയുന്ന അങ്കിയാണെങ്കിൽ ദിർ മിൻ ഹദീദ് എന്ന് കൈത് വെച്ച് തന്നെ പറയും. അതില്ല എങ്കിൽ ദിർ എന്താണ്, ദിർ പിന്നതാണ് സ്ത്രീകളുടെ നിസ്കാരകുപ്പായ അല്ലെങ്കിൽ മാക്സി പോലുള്ളതായ വലിയ കഴുത്തിൽ നിന്ന് താഴേക്ക് തൂക്കി ധരിക്കണ വസ്ത്രമാണ്. അപ്പൊ അതിൽ നിസ്കരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോ ഇസാർ ഇല്ലാതെ, അപ്പൊ റസൂലുള്ളാഹി തആല സമാധാനങ്ങൾ പറയുന്നത് ദിർ സാബിഖാണ്, കാൽപാദങ്ങളുടെ മുതുകിനെ മറക്കും വിധം സാബിഖാണ്, വലിപ്പുള്ളതാണ് എങ്കിൽ നിസ്കരിക്കാം എന്ന അർത്ഥത്തിലാണ് റസൂലുള്ള പ്രതികരിച്ചത് എന്നാണ് ഈ ഹദീസ്. ഇമാം അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്തതാണ്. വസഹഹൽ അയിമത്തു, ഇമാമുമാർ സഹീഹാക്കിയിട്ടുണ്ട് വഖഫഹു, ഇത് മൗഖൂഫാണ് എന്നതിന്. അപ്പൊ ഹദീസ് മർഫൂണ്ട് മൗഖൂഫുണ്ട്. മർഫൂ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിയിലേക്ക് ഉയർത്തപ്പെട്ടതാണ്. മൗഖൂഫ് എന്ന് പറഞ്ഞാലോ സഹാബിയിലേക്ക് ഉയർത്തപ്പെട്ടതാണ്, സഹാബിയുടെ വാക്കായിട്ട്, ഉമ്മി സലമ റളിയല്ലാഹുവിന്റെ വാക്കായിട്ട് ഇതിനെന്ത് ചെയ്തിട്ടുണ്ട്, ഇമാമുമാര് സഹീഹാക്കിയിട്ടുണ്ട് എന്നാണ് ഇബ്നു ഹജർ പറയുന്നത്. അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം ഇത് മർഫുവായിട്ട് സഹീഹ് അല്ല എന്നാണ് ഇബ്നു ഹജറിന്റെ പക്ഷം. മർഫുവായിട്ട് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട് എന്തല്ല, സഹീഹല്ല. ഇബ്നു ഉമ്മു സലമയുടെ വാക്കായിട്ട് എന്താണ്, അയിമത്ത് സഹീഹാക്കിയിട്ടുണ്ട് എന്നാണ് ഇബ്നു ഹജർ പറയുന്നത്. ഇതിപ്പോ എവിടെ നമ്മൾ എടുത്ത് എഴുതിയത്? ഇബ്നു ഹജർ ബുലൂഗുൽ മറാമിൽ പറയുകയാണോ? അപ്പൊ ബുലൂഗുൽ മറാമിൽ പറയുന്നത് ഇമാമുമാര് ഇത് മൗഖൂഫാണ് എന്നതിനെ, മൗഖൂഫായിട്ട് ഇതിനെ സഹീഹാക്കിയിട്ടുണ്ട്, അതായത് ഉമ്മി സലമയുടെ അഭിപ്രായമായിട്ട് സഹീഹാക്കിയിട്ടുണ്ട്. അതിന്റെ അർത്ഥം ഇബ്നു ഹജർ പറയുന്നത് ഇത് മർഫുവായിട്ട് എന്തല്ല, സഹീഹല്ല എന്നാണ്. അതാണ് ശരി. ഈ ഹദീസ് ഇത് സഹീഹല്ല. ഹദീസ് എന്തല്ല, ഹദീസ് സഹീഹല്ല. അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഈ ഹദീസ് സഹീഹാകാതിരിക്കാൻ കാരണം ഇതില് ചില റാവിമാർ, ഇതിലൊരു പിന്നെ ഉമ്മു റൂമാൻ അല്ലെങ്കിൽ ഉമ്മു മുഹമ്മദ് ഇബ്നു സെയ്ദ് അല്ലെങ്കിൽ സിയാദ് എന്ന് പറയുന്ന ഒരു സ്ത്രീ ഉണ്ട്. ആ സ്ത്രീ കാരണത്താൽ ഈ ഹദീസ് ദുർബലാണ്. ആ സ്ത്രീ കാരണത്താൽ ഈ ഹദീസ് ദുർബലാണ്. ഉമ്മു മുഹമ്മദ് എന്നാണ് അവരുടെ പേര്, ഉമ്മു റുമാൻ എന്നും പറയും എന്ന് തോന്നുന്നു. അതാണ് ഉമ്മു മുഹമ്മദ് ഇബ്നു സിയാദ് അല്ലെങ്കിൽ ഇബ്നു സെയ്ദ് എന്ന് പറയുന്ന ഒരു സ്ത്രീ ഉണ്ട്. അവര് കാരണത്താൽ ഈ ഹദീസ് ദുർബലാണ്. പിന്നെ ഇത് മൗഖൂഫായിട്ട് ഉമ്മി സലമയുടെ വാക്കായിട്ട് സഹീഹാണ് എന്നാണ് ഇബ്നു ഹജർ പറയുന്നത്. അൽബാനി അങ്ങനെ ഇത് സഹീഹല്ല എന്നുള്ള പക്ഷക്കാരനാണ്.
കാരണം ഇതിൽ ഇബ്നു ദീനാർ എന്ന് പറയുന്ന റാവിണ്ട്, അബ്ദുറഹ്മാൻ ഇബ്നു അബ്ദുള്ള ഇബ്നു ദീനാർ, ഇബ്നു ദീനാർ എന്ന് പറയുന്ന റാവിണ്ട്, അയാളും അസ്വീകാര്യനാണ്. ഇബ്നു ദീനാർ ഹിഫ്ളും മോശമായ അസ്വീകാര്യനായ റാവിയാണ്. ഇബ്നു ദീനാർ എന്ന് പറഞ്ഞാൽ അബ്ദുറഹ്മാൻ ഇബ്നു അബ്ദുള്ള ഇബ്നു ദീനാർ എന്ന് പറയുന്ന റാവി. അപ്പൊ ഉമ്മു മുഹമ്മദ് ഇബ്നു സെയ്ദ് എന്ന് പറയുന്ന റാവിയത്തും അബ്ദുറഹ്മാൻ ഇബ്നു അബ്ദുള്ള ഇബ്നു ദീനാർ എന്ന് പറയുന്ന ഒരു റാവിയും ഈ ഹദീസിന്റെ സനദിലുള്ളത് കാരണത്താൽ ഇത് മൗഖൂഫായിട്ടും സഹീഹല്ല, മർഫുവായിട്ടും സഹീഹല്ല എന്നാണ് ആരുടെ പക്ഷം? അൽബാനിയെ പോലുള്ളതായ പണ്ഡിതന്മാരുടെ പക്ഷം. ഹദീസ് ദുർബലാണ്, ഈ ഹദീസ് ദുർബലാണ്. അപ്പൊ ഈ ഹദീസിന് എന്തിനു തെളിവെടുക്കാൻ പറ്റൂല? നിസ്കാരത്തിൽ സ്ത്രീ കാൽപാദം മറക്കൽ നിർബന്ധമാണ് അല്ലെങ്കിൽ ഷർത്താണ് എന്നതിന് തെളിവെടുക്കാൻ പറ്റൂല. സ്ത്രീയുടെ കാൽപാദം നിസ്കാരത്തിൽ മറക്കൽ ഷർത്താണോ? ഷർത്താണ് എന്നുള്ളതിന് ഇതാണ് തെളിവെടുക്കാനുള്ളത്. അതിന് ഈ ഹദീസ് തെളിവെടുക്കാൻ പറ്റൂല. കാരണം എന്താണ്? ഹദീസ് ഹദീസ് തീർത്തും ദുർബലാണ്, ഹദീസ് ദുർബലാണ്. അപ്പൊ ഞാൻ മസാല ശേഷിക്കുന്നുണ്ട്. അതായത് ഒരു സ്ത്രീ നിസ്കാരത്തിൽ മറക്കേണ്ട അവയവങ്ങൾ ഏതൊക്കെയാണ്? നിസ്കാരത്തിൽ മറക്കേണ്ട അവയവം മുഖവും മുൻകൈയാണ്. മുൻകൈ മറക്കണോ എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഏതായാലും ഭൂരിപക്ഷ പണ്ഡിതന്മാരും മുൻകൈ പിന്നെ മറക്കൽ നിർബന്ധമല്ല, ഷർത്തല്ല എന്നുള്ള അഭിപ്രായക്കാരാണ്. പക്ഷെ കാൽപാദം മറക്കൽ നിർബന്ധമല്ല എന്ന പക്ഷാണ് ഹനഫി മതേബുകാരുടേത്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയും ആ അഭിപ്രായത്തിലേക്കാണ് ചാഞ്ഞിട്ടുള്ളത്, ആ അഭിപ്രായക്കാരനാണ്. കാൽപാദം മറക്കൽ നിർബന്ധമല്ല എന്നുള്ളത് ഈ ഹദീസിന് സഹീഹ് ഇതിൽ കൊണ്ട് തെളിവെടുക്കാമെന്ന് വെക്കുക. എങ്കിലും കാൽപാദം മറക്കൽ നിർബന്ധം എന്ന് കിട്ടുക? ഒരു സ്ത്രീ അവളുടെ കാൽപാദത്തിന്റെ ദുഹൂറ് മറച്ച്, ദുഹൂർ എന്നാ എന്താ? ഈ പുറംഭാഗമാണ്. അപ്പൊ പുറം മറക്കുന്ന രീതിയിൽ ഇങ്ങനെ വസ്ത്രം, എങ്ങനെയാണ് വസ്ത്രം ഉള്ളത്? ഇപ്പൊ പുറംഭാഗം മറഞ്ഞിട്ടുണ്ട്, അവരൊന്ന് റുക്കോ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? കാലും മറയോ? മറിയില്ല. സുജൂദി ചെയ്താലും കാലും മറിയില്ല. അപ്പൊ ഈ ഹദീസ് കൊണ്ട് കാൽപാദം മറക്കൽ നിർബന്ധമാണ് എന്നുള്ളത് തെളിവെടുക്കാൻ പറ്റൂല. മനസ്സിലായോ? തെളിവെടുക്കാൻ പറ്റൂല. അത് സഹിയാണെങ്കിൽ തന്നെ, പക്ഷെ അതിനെ പണ്ഡിതന്മാർ ദുർബലപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഒരു വിഷ്കാലം എന്താന്ന് വെച്ചാല് നിസ്കാരത്തിന് അവറത്തൊന്ന് വേറെ, നിസ്കാരത്തിന് പുറത്ത് അന്യരുടെ മുമ്പിൽ വേറെ. പറഞ്ഞ മനസ്സിലായല്ലേ? ഇത് നിസ്കാരത്തിൽ അവറത്തിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്, നിസ്കാരത്തിൽ അവറത്തിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. നിസ്കാരത്തിൽ അവറത്ത് അവരെ സംബന്ധിച്ച് ഇപ്പൊ മുഖം മറക്കൽ നിർബന്ധമാണെന്ന് അഭിപ്രായപ്പെടുന്ന പണ്ഡിതന്മാർ, ഒരു സ്ത്രീ അന്യ പുരുഷന്മാരുടെ സമക്ഷത്തിൽ നിസ്കരിക്കുകയാണെങ്കിൽ മുഖം മറക്കണം എന്നുള്ള അഭിപ്രായക്കാരാണ്. മനസ്സിലായല്ലേ? ഇവിടുത്തെ പണ്ഡിത സഭ ലജ്ന ദായിമ അവരൊക്കെ പറഞ്ഞതെന്താണ്? കദം മറക്കൽ നിർബന്ധമാണെന്ന്, കദം മറക്കൽ പാദം മറക്കൽ നിർബന്ധമാണ് എന്നുള്ളതാണ്. മുഖവും മുൻകൈ ഒഴിച്ച് ബാക്കിയുള്ളതൊക്കെ സ്ത്രീ എന്ത് ചെയ്യണം? നിസ്കാരത്തിൽ മറച്ചിരിക്കണം എന്നുള്ളതാണ് അവർ ഈ ഹദീസിനെ എന്ത് ചെയ്യുന്നത്? തെളിവിന് കൂട്ട് പിടിക്കുന്നുണ്ട്. പക്ഷേ പിന്നെ സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി, അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസം നിലവിലുള്ള സ്ഥിതിക്ക് അവരെന്താണ്? പാദം മറച്ച് നിസ്കരിക്കുക എന്നുള്ളതാണ് സൂക്ഷ്മത. പാദം മറിച്ച് നിസ്കരിക്കുക എന്നുള്ളതാണ് സൂക്ഷ്മത. അതേസമയം ഒരു സ്ത്രീ നിസ്കരിച്ച് അവർ പാദം വെളിപ്പെട്ട് അവളോട് മടക്കി നിസ്കരിക്കണം എന്ന് നമ്മൾ പറയാൻ തെളിവില്ല. അതേസമയം സ്ത്രീകളോട് നമുക്ക് പറയാം സൂക്ഷ്മത, നിങ്ങൾ നിസ്കരിക്കുമ്പോൾ കാൽപാദം കൂടി മറച്ച് നിസ്കരിക്കലാണ്. മനസ്സിലായില്ലേ? കാരണം പണ്ഡിതന്മാർക്കിടയിൽ വലിയ അഭിപ്രായ വ്യത്യാസം നിലവിലുള്ള ഒരു മസാലയാണ് ഈ മസാല. മാത്രമല്ല ഈ ഹദീസ് സ്ഥിരപ്പെട്ടിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള വിഷയത്തിൽ, അത് മർഫുവായിട്ട് സ്ഥിരപ്പെട്ടിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്, മൗഖൂഫായിട്ട് സ്ഥിരപ്പെട്ടിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതിലും അഭിപ്രായ വ്യത്യാസമുണ്ട്. അപ്പോൾ സൂക്ഷ്മതയുടെ ഭാഗമായിട്ട് ഒരു സ്ത്രീ തന്റെ പാദം കൂടി മറച്ച് നിസ്കരിക്കുക എന്നുള്ളതാണ്. അതേസമയം ഒരു സ്ത്രീ നിസ്കരിച്ച പാദം വെളിപ്പെട്ട് അവള് പിന്നെ നിസ്കാരം ബാത്തിലായ അവളുടെ നിസ്കാരം ബാത്തിലായ നിസ്കാരമാണെന്ന് വിരിക്കാൻ പറ്റൂല എന്നുള്ളതാണ്. ഇസാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും അത് ഉടുമുണ്ടാണ്, തുണിയാണ്. അതിന്റെ വലിപ്പം എത്രയാണ്? അതായത് സ്ത്രീയുടെ വസ്ത്രങ്ങളിൽ ഒന്ന് ഹിമാറാണ്, അതുകൊണ്ട് മറയേണ്ടത് തലയും കഴുത്തുമാണ്. പിന്നെ കഴുത്തു മുതൽ താഴേക്കുള്ള വസ്ത്രമാണ് എന്ത്? ദിറ. മനസ്സിലായോ? അതിന്റെ വലിപ്പം എത്ര? ചിലപ്പം പിന്നെ അത് മുട്ട് വരെയാകാം, മുട്ടിന് മുകളിലാകാം, അല്ലെങ്കിൽ മുട്ടിന് താഴെ അസ്തമായിരിക്കാം. പക്ഷെ അപ്പൊ എന്തായിരിക്കണം? അപ്പൊ ഇസാർ വേണം, അപ്പൊ ഇസാർ വേണം. അതേസമയം ഇസാർ എവിടെ നിന്നാണ്? ഇസാർ അര മുതൽ താഴ്ഭാഗത്തേക്കാണ്. ഇസാർ അര മുതൽ താഴ്ഭാഗത്തേക്കാണ്. പിന്നെ ഇസാറിന്റെ വലിപ്പം എത്രയെന്നുള്ളത്
ആ ഇസാറ് മതി. അപ്പൊ അതിന്റെ അർത്ഥം എന്താ, ഇസാറ് ഇത് ഇത് ഇത്രയാണെങ്കിൽ, അതായത് യുഗത്തി ദുഹൂർ അക്കദമേഹയാണ് എങ്കിൽ അത് മതി എന്നാണ്. അതിന്റെ അർത്ഥം എന്താ, ഇസാറും എത്ര ഉണ്ടാവുള്ളൂ, അത്ര ഉണ്ടാവുള്ളൂ. നിര്യാണി വരല്ല, സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം യുഗത്തി ദുഹൂർ അക്കദമേഹ, മനസ്സിലായി? ഈ കാൽപാദങ്ങളുടെ പുറം മറക്കുന്ന രീതിയിൽ തന്നെ ഈ ദിറ വന്നാൽ ശരിക്കും നിസ്കാരത്തിന്റെ എല്ലാ അവസ്ഥകളിലും എന്ത് ചെയ്യൂല, അത് കാൽപാദത്തെ മറക്കൂല, കാൽപാദത്തെ മറക്കൂല, നിൽക്കുമ്പോ മറക്കും, പക്ഷെ റുക്കുഅയിൽ സുജൂദിൽ മറച്ചോളുന്നില്ല. അത് ഈ ഹദീസ് സഹിയാണെന്ന് വെച്ചാൽ അൽബാനിയൊക്കെ അത് തീർത്തും ദുർബലമാണ് എന്നുള്ള പക്ഷക്കാരാണ് അൽബാനിയൊക്കെ. ഏത് ആ ഷോൾഡർ ആ ആത്തിഖ് അത്ര ആ ഭാഗം ഉദ്ദേശം കഴുത്തല്ല, ആ കഴുത്തല്ല, മങ്കിബു അല്ല, കഴുത്തിന്റെയും മങ്കിബിന്റെയും ഇടയിലുള്ള സ്ഥാനമാണ് ആത്തിഖ്. ആ ഭാഗം പറഞ്ഞാൽ മതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഇസാറ് വിശാലമായവൻ അത് ഇങ്ങോട്ട് പിടിച്ചു കെട്ടട്ടെ എന്ന്. അത് പിടിച്ചു കെട്ടിയിട്ടുണ്ടെങ്കിൽ എത്ര മറിയുള്ളൂ, ബണിയനോട് പറയണതന്നെ മറിയുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മളോട് പറഞ്ഞത് എന്താണ്, ഖുദു സീനത്തക്കും ഇന്ദ കുല്ലി മസ്ജിദി എന്നാണ്. എല്ലാ നമസ്കാര സമയത്തും നമ്മളുടെ എന്ത് ചെയ്യണം, നമ്മളുടെ സീനത്ത് നമ്മൾ സ്വീകരിക്കണം എന്നാ പറഞ്ഞിട്ടുള്ളത്, മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് രണ്ട് വസ്ത്രമെങ്കിലും ഇല്ലാതെ ഒരാൾ നിസ്കരിക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ പറഞ്ഞത്. രണ്ട് വസ്ത്രമെങ്കിലും ഇല്ലാതെ ഒരാൾ നിസ്കരിക്കരുത് എന്ന് പറഞ്ഞത്. അപ്പൊ നമ്മൾ നമ്മളുടെ പിന്നെ പൂർണ്ണ അലങ്കാരത്തിൽ ഹറാമില്ലാത്ത രീതിയിൽ ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നിസ്കരിക്കേണ്ടത്. പക്ഷെ ഒരു വസ്ത്രം മാത്രം വരുമ്പോഴുള്ള ഒരു അവസ്ഥയാണ് ഇപ്പൊ ഈ പറയുന്നത്. അതാണ് ഇവിടെ ഈ ഹദീസിൽ പറഞ്ഞത്. സ്ത്രീകളും ശ്രദ്ധിക്കേണ്ടത് ഇതാണ്. ഇപ്പൊ ഇതൊക്കെ പറഞ്ഞ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവര് ദിറവും ഹിമാറും ഇസാറും, അല്ലെങ്കിൽ അവരെന്ത് ചെയ്യണം, അവരുടെ മുഖവും മുൻകൈ ഒഴിച്ച് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ എന്ത് ചെയ്യണം, അവര് നന്നായിട്ട് മറക്കേണ്ടതുണ്ട്. കാൽപാദം മറക്കേണ്ടതുണ്ടോ ഇല്ലേ, അഭിപ്രായ വ്യത്യാസമുണ്ട് പണ്ഡിതന്മാർക്കിടയിൽ. അതിൽ സൂക്ഷ്മത കാൽപാദം കൂടി മറച്ച് നിസ്കരിക്കുക എന്നുള്ളതാണ്, കാൽപാദം കൂടി മറച്ച് നമസ്കരിക്കുക എന്നുള്ളതാണ് സൂക്ഷ്മത.
അല്ലാഹു സുബ്ഹാനഹു വതാല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹഖ് ഹഖായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും, ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കാനും അല്ലാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാരക അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബി അജ്മഈൻ. അസ്സലാമു അലൈക്കും.